നമസ്കാരം ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, SBS റേഡിയോ മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം ഡെലി.
ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, പാർട്ട്ണർ വിസയിൽ പല മാറ്റങ്ങളും സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ അത് പാർട്ട്ണർ വിസ ആയതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ടതാണ് കുടിയേറി പാർക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം. എന്തെല്ലാം മാറ്റങ്ങളാണ് വരാൻ സാധ്യതയുള്ളത്? എപ്പോഴത്തേക്കാണ് അത് നടപ്പിലാകാനും സാധ്യതയുള്ളത്?
ഡൽഹി പാർട്ട്ണർ വിസയുമായി ബന്ധപ്പെട്ട് ചില മാറ്റങ്ങൾ ഓസ്ട്രേലിയൻ ഫെഡറൽ സർക്കാർ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഈ കഴിഞ്ഞ സെപ്റ്റംബർ 1 ഫെഡറൽ ഗവൺമെന്റ് പാർലമെന്റിലെ മൈഗ്രേഷൻ അമെന്റ്മെന്റ് ഫാമിലി വയലൻസ് ആൻഡ് അതർ മെഷേഴ്സ് ബിൽ 2016 എന്ന രീതിയിലുള്ള ഒരു ബില്ല് അവതരിപ്പിച്ചിട്ടുണ്ട്. അത് ഉടൻ തന്നെ നിയമമാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ നിയമമായി കഴിഞ്ഞാൽ നിലവിലുള്ള പാർട്ട്ണർ വിസയിൽ കാര്യമായിട്ടുള്ള ചില മാറ്റങ്ങൾ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ടുണ്ടാകും എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ നിലവിൽ സ്പോൺസർഷിപ്പ് പാർട്ട്ണർ വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ തന്നെ അതിനോടൊപ്പം തന്നെ അപേക്ഷിക്കാൻ കഴിയുന്നതാണ്. കാരണം പാർട്ട്ണർ വിസയ്ക്ക് അപേക്ഷിച്ചതിന് ശേഷം അതിന്റെ ഓൺലൈൻ ആപ്ലിക്കേഷൻ ആണെന്നുണ്ടെങ്കിൽ അതിന്റെ TRN ട്രാൻസാക്ഷൻ റഫറൻസ് നമ്പർ വെച്ചുകൊണ്ട് നമുക്ക് സ്പോൺസർഷിപ്പ് ആപ്ലിക്കേഷൻ കൊടുക്കാൻ കഴിയുന്നതാണ്. ഒപ്പം സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ വിസ അപേക്ഷയ്ക്കൊപ്പമോ അല്ലെങ്കിൽ അതിനുശേഷമോ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ സമർപ്പിക്കാവുന്നതുമാണ്. എന്നാൽ ഈ പുതിയ നിർദ്ദേശം നിയമമായി വരികയും അതനുസരിച്ച് ഓസ്ട്രേലിയയിലെ പാർട്ട്ണർ വിസ നിയമത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്താൽ സ്പോൺസർഷിപ്പ് അപേക്ഷ വിസ അപേക്ഷയ്ക്ക് മുമ്പ് നൽകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതായത് സ്പോൺസർഷിപ്പ് അപ്രൂവൽ ലഭിച്ചതിന് ശേഷം മാത്രമേ ഓസ്ട്രേലിയൻ പൗരത്വമുള്ള ഒരാളെയോ അല്ലെങ്കിൽ ഓസ്ട്രേലിയ സ്ഥിരതാമസാവകാശമുള്ള ഒരാളെയോ വിവാഹം ചെയ്യുന്നയാൾക്ക് പാർട്ട്ണർ വിസയ്ക്ക് വേണ്ടിയുള്ള വിസ അപേക്ഷ സമർപ്പിക്കാൻ കഴിയുകയുള്ളൂ.
ഓക്കെ, എന്ന് പറഞ്ഞാൽ സ്പോൺസർഷിപ്പിന്റെ കാര്യങ്ങളെല്ലാം പൂർത്തിയാക്കിയതിനു ശേഷം മാത്രമാണ് വിസയ്ക്കായിട്ട് അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ അല്ലെ?
നിശ്ചയമായിട്ടും സ്പോൺസർഷിപ്പ് അപ്രൂവൽ ആദ്യം ലഭിക്കണം, അതിനുശേഷം മാത്രമേ വിസ അപേക്ഷ സമർപ്പിക്കുവാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയുള്ളൂ എന്നതാണ് നിലവിലുള്ള നിർദ്ദേശം അനുസരിച്ച് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതിന്റെയൊക്കെ ഒരു അവസാന വാക്ക് നമുക്ക് പറയുവാൻ കഴിയുന്നത് ഇത് നിയമമായി അതിനോടനുബന്ധിച്ചിട്ടുള്ള റെഗുലേഷൻസ് എല്ലാം നിലവിൽ വന്നതിന് ശേഷം മാത്രമേ അതിന്റെ ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ലഭ്യമാവുകയുള്ളൂ. പക്ഷേ ഇപ്പോൾ നിർദ്ദേശിച്ചിട്ടുള്ള മാറ്റങ്ങളിൽ നിന്ന് വലുതായിട്ടുള്ള കാതലായിട്ടുള്ള മാറ്റങ്ങൾ ഈ നിയമത്തിൽ ഉണ്ടാകുമെന്ന് നാം പ്രതീക്ഷിക്കുന്നില്ല. അതനുസരിച്ച് വിസ അപേക്ഷയ്ക്ക് മുമ്പായിട്ട് സ്പോൺസർഷിപ്പ് അപ്രൂവൽ വേണ്ടി വന്നേക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വിസ ആപ്ലിക്കേഷനെ തുടർന്നാണ് നമ്മൾ സ്പോൺസർഷിപ്പ് ആപ്ലിക്കേഷൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കൊടുക്കുന്നത്. രണ്ടും ഒരേ സമയം തന്നെ കൊടുക്കുവാൻ കഴിയുകയും ഒരേ സമയം തന്നെ സ്പോൺസർഷിപ്പുമായി ബന്ധപ്പെട്ട രേഖകൾ നമുക്ക് സമർപ്പിക്കാനുള്ള സാഹചര്യം നിലവിലുണ്ട്. ഇനിയിപ്പോൾ പുതിയ നിയമം വരുമ്പോൾ ആദ്യം നമ്മൾ സ്പോൺസർഷിപ്പ് അപ്രൂവൽ ഓസ്ട്രേലിയൻ പൗരത്വമുള്ളയാളോ അല്ലെങ്കിൽ സ്ഥിരതാമസാവകാശമുള്ളയാളോ ആദ്യം സ്പോൺസർഷിപ്പ് അപ്രൂവലിന് അപേക്ഷ നൽകി അത് ലഭിക്കേണ്ടതുണ്ട്. അതിനുശേഷം മാത്രമേ വിസ അപേക്ഷയ്ക്ക് പാർട്ട്ണർ വിസയ്ക്ക് അപേക്ഷിക്കുന്നയാൾക്ക് അപേക്ഷിക്കാൻ കഴിയുകയുള്ളൂ. അതാണ് അവതരിക്കപ്പെട്ട ബില്ലിലെ നിർദ്ദേശം.
ഇനി സ്പോൺസർമാരുടെ ഉത്തരവാദിത്വത്തിലും മാറ്റങ്ങൾ വരുന്നുണ്ടല്ലോ. എന്തെല്ലാം രീതിയിലാണ് കടമകൾ, സ്പോൺസർമാർക്കുള്ള കടമകളിൽ മാറ്റം വരുന്നത്? കാരണം മുൻപുള്ള കടമകളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള കൂടുതൽ ഉത്തരവാദിത്തങ്ങളാണ് സ്പോൺസർമാർക്ക് ഉണ്ടാകുക എന്നാണ് മനസ്സിലാക്കുന്നത്. ഇത് നടപ്പിലാക്കുമ്പോൾ ഒന്ന് വിശദീകരിക്കാമോ?
തീർച്ചയായിട്ടും ഈ നിയമത്തിൽ കാതലായിട്ടുള്ള മാറ്റങ്ങൾ പലതും നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. അതിലൊന്നാണ് ഇപ്പോൾ ഡൽഹി ചൂണ്ടിക്കാട്ടിയ സ്പോൺസർഷിപ്പ് അപ്ലിക്കേഷൻ. പിന്നെ രണ്ടാമത്തതൊന്ന് സ്പോൺസറുടെ കുറ്റകൃത്യ പശ്ചാത്തലം, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിക്കൽ. ഇങ്ങനെയുള്ള രണ്ടു മൂന്ന് വളരെ പ്രധാനപ്പെട്ട മാറ്റങ്ങൾ കൂടി ഈ ബില്ലിൽ നിർദ്ദേശിക്കപ്പെടുന്നുണ്ട്. അപ്പം നിലവിലുള്ള സ്പോൺസർഷിപ്പ് അപ്ലിക്കേഷൻ എന്ന് പറയുന്ന ഒരു പൊതുവായിട്ടുള്ളതും വളരെ ലഘുവായിട്ട് പാർട്ട്ണർ സ്പോൺസർക്ക് ചെയ്യുവാൻ കഴിയുന്നതും ഒക്കെയാണ്. കാരണം താമസ സ്ഥലം ഒരുക്കൽ, പിന്നെ ഇന്റർവ്യൂ എന്തെങ്കിലും ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊക്കെ പങ്കെടുക്കൽ, ഒപ്പം ഓസ്ട്രേലിയൻ പങ്കാളിയ ഓസ്ട്രേലിയൻ സാഹചര്യങ്ങളുമായിട്ട് പരിചയപ്പെടുത്തൽ തുടങ്ങിയായിട്ടുള്ള ഒരു ജനറൽ ആയിട്ടുള്ള ഒരു പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ സ്പോൺസർഷിപ്പ് അപ്ലിക്കേഷനിൽ വരുന്നത്. ഇനി മുതൽ ഈ നിയമം നിലവിൽ വന്നു കഴിഞ്ഞാൽ സ്പോൺസർഷിപ്പ് ഒബ്ലിഗേഷൻസ് കുറച്ചുകൂടി കർക്കശമാക്കുകയാണ്. എന്തൊക്കെയാണ് ആ സ്പോൺസർഷിപ്പ് ഒബ്ലിഗേഷനിൽ വരുവാൻ പോകുന്നതെന്ന് നിയമമായതിനു ശേഷം മാത്രമേ പറയുവാൻ കഴിയുള്ളൂ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, നിലവിലുള്ള ഒബ്ലിഗേഷൻസിനേക്കാൾ കൂടുതൽ കടമകൾ സ്പോൺസറുടെ ഭാഗത്ത് നിന്ന് പാർട്ട്ണർക്ക് പാർട്ട്ണർക്ക് ഉണ്ടാകാനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. അതനുസരിച്ച് പുതിയ സ്പോൺസർഷിപ്പ് ഒബ്ലിഗേഷൻസ് ഒരു പ്രത്യേക ഘടകമായി തന്നെ ഈ വിസയുടെ ഭാഗമായിട്ടുണ്ടാകാൻ പോവുകയാണ്. അപ്പോ അത്തരത്തിൽ ഒരു പുതിയ സ്പോൺസർഷിപ്പ് ഒബ്ലിഗേഷൻസ് ഈ വിസയുടെ ഭാഗമായിട്ടുണ്ടാകുമ്പോൾ ആ സ്പോൺസർഷിപ്പ് ഒബ്ലിഗേഷൻസ് പാലിക്കുവാൻ സ്പോൺസർ ബാധ്യസ്ഥനാവും അല്ലെങ്കിൽ സ്പോൺസർ ബാധ്യസ്ഥയാവും. അങ്ങനെ ഉള്ള സ്പോൺസർഷിപ്പ് ഒബ്ലിഗേഷൻസ് അവർ ലംഘിച്ചാൽ, ബ്രീച്ച് ചെയ്താൽ തീർച്ചയായിട്ടും സ്പോൺസർഷിപ്പ് ക്യാൻസലേഷനും അല്ലെങ്കിൽ പെനാൽറ്റിയും സിവിൽ പെനാൽറ്റിയും ഉൾപ്പെടെ ഉള്ളത് സ്പോൺസർക്കെതിരെ വരാനുള്ള നിർദ്ദേശവും ബില്ലിലുണ്ട്.
ഇതിൽ ഇങ്ങനെ ഒരു മാറ്റങ്ങൾ മുന്നോട്ട് വെക്കുന്നതിന്റെ ഒരു കാരണമായിട്ട് എടുത്തു പറയാനായിട്ട് എന്താണുള്ളത്?
അല്ല, ഞാൻ അതിനോടൊപ്പം തന്നെ രണ്ടാമത്തെ ഞാൻ സൂചിപ്പിച്ച ഈ സ്പോൺസറുടെ കുറ്റകൃത്യ പശ്ചാത്തലത്തിന്റെ കൂടി ഒന്ന് പരാമർശിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിലവില് 18 വയസ്സിന് താഴെയുള്ള അപേക്ഷകൾ പാർട്ട്ണർ വിസ ആപ്ലിക്കേഷൻ ഉണ്ടെങ്കിൽ മാത്രം സ്പോൺസർ അവരുടെ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് പരിശോധിച്ചാൽ മതിയാവും, അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതിയാവും. 18 വയസ്സ് താഴെയുള്ള ഏതെങ്കിലും അപേക്ഷകർ ഈ പാർട്ട്ണർ വിസ ആപ്ലിക്കേഷനിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ മാത്രം അത് ചെയ്താൽ മതിയായിരുന്നുവെങ്കിൽ ഇനി മുതൽ എല്ലാ അപേക്ഷകളിലും സ്പോൺസറുടെ കുറ്റകൃത്യ പശ്ചാത്തലം പരിശോധന നിർബന്ധമാവും.
എങ്ങനെയുള്ള സാഹചര്യങ്ങളിലാണ് 18 വയസ്സിന് താഴെയുള്ളവർ വരുന്നത് ഈ അപേക്ഷകളിൽ?
അതായത് ആദ്യ വിവാഹത്തിൽ ഇന്ത്യയിലുള്ള ഒരാൾ, ആദ്യ വിവാഹ ഉള്ള ഒരാൾക്ക് ആദ്യ വിവാഹത്തിൽ 10 വയസ്സുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് വെക്കുക. ആ വിവാഹ ബന്ധം ഇന്ത്യയിൽ അദ്ദേഹം പിന്നെ നിയമപരമായി വേർപെടുത്തി. അതിനുശേഷം ഒരു ഓസ്ട്രേലിയൻ സിറ്റിസൺഷിപ്പോ പെർമനന്റ് റെസിഡൻഷിപ്പോ ഉള്ള ഒരാളെ വിവാഹം കഴിക്കുന്നെന്ന് വെക്കുക. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഈ ഇന്ത്യയിലുള്ള ഈ അപേക്ഷകന് അല്ലെങ്കിൽ അപേക്ഷകയ്ക്ക് അവർക്കൊപ്പം അവരുടെ 18 വയസ്സ് താഴെയുള്ള കുട്ടിയെയും ഈ കുട്ടിയെയും ആ അപേക്ഷയിൽ ഉൾപ്പെടുത്താം. അപ്പോൾ അങ്ങനെ ഉൾപ്പെടുത്തുമ്പോൾ ഓസ്ട്രേലിയൻ സിറ്റിസണോ പെർമനന്റ് റെസിഡൻഷിപ്പോ ഉള്ള ഒരു സ്പോൺസർ ഉണ്ടാവുമല്ലോ. ആ സ്പോൺസർ നിലവിലുള്ള നിയമം അനുസരിച്ച് അങ്ങനെ 18 വയസ്സ് താഴെയുള്ള അപേക്ഷകൾ ഈ വിസ ആപ്ലിക്കേഷനിൽ ഉണ്ടെങ്കിൽ മാത്രം സ്പോൺസറുടെ കുറ്റകൃത്യ പശ്ചാത്തലം അന്വേഷിച്ചാൽ മതിയായിരുന്നു. ഇനിയിപ്പോൾ 18 വയസ്സിൽ താഴെയുള്ള കുട്ടികൾ ഉണ്ടായാലും, ഇനി കുട്ടികൾ ഇല്ലെങ്കിൽ പോലും, ഒരൊറ്റ അപേക്ഷകൻ മാത്രമേ വിസ ആപ്ലിക്കേഷൻ ഉള്ളൂ എങ്കിൽ പോലും സ്പോൺസറുടെ കുറ്റകൃത്യ പശ്ചാത്തലം അന്വേഷിക്കണം. നിർബന്ധമായിട്ടും സ്പോൺസറുടെ കുറ്റകൃത്യ പശ്ചാത്തലം, ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇനി മുതൽ അന്വേഷിക്കണം. അതായത് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് സ്പോൺസർ നൽകണം എല്ലാ സാഹചര്യത്തിലും. അപ്പോൾ ഈ തരത്തിലുള്ള മാറ്റങ്ങൾ എത്തുന്നതിന്റെ പ്രധാന ലക്ഷ്യം ശരിയായ തരത്തിലുള്ള ദാമ്പത്യ ജീവിതം ആഗ്രഹിക്കാത്ത നോൺ ജെന്യുവിൻ്റ് ആയിട്ടുള്ള ആപ്ലിക്കൻസ് സ്പോൺസർമാരെ ലക്ഷ്യം വെക്കുകയും ആസ്ട്രേലിയയിൽ സ്ഥിരതാമസാവാസത്തിനുള്ള കുറുക്കുവഴിയായിട്ട് പാർട്ട്ണർ വിസയെ മാറ്റുകയും ചെയ്യുന്നു. ഒപ്പം ഈ അക്രമ കുറ്റകൃത്യ പശ്ചാത്തലം, ഇപ്പൊ വയലന്റ് ആൻഡ് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടല്ലോ ഉള്ള സ്പോൺസർമാർ പങ്കാളികളെ സ്പോൺസർ ചെയ്യുമ്പോൾ അവരുടെ യഥാർത്ഥ പശ്ചാത്തലം പങ്കാളിക്ക് മുൻകൂട്ടി അറിയുവാനുള്ള സാഹചര്യം ആദ്യമേ തന്നെ ഒരുക്കുന്നതിനുമാണ് ഈ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്.
ഓക്കെ, ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, ഇത് ഏകദേശം വരും മാസങ്ങളിൽ അല്ലെങ്കിൽ ഉടൻ തന്നെ അടുത്ത് തന്നെ നടപ്പിലാക്കാൻ സാധ്യതയുണ്ടല്ലേ?
ഇത് നിയമത്തിന് അനുബന്ധമായിട്ടുള്ള റെഗുലേഷൻസും എല്ലാം ഉൾപ്പെടുത്തി കഴിഞ്ഞാല് ഒരുപക്ഷെ 2017 ആദ്യം മുതൽ തന്നെ നടപ്പിലാക്കുവാനുള്ള സാധ്യതയാണ് മുന്നിൽ കാണുന്നത്. ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത് ഓൺഷോർ അപേക്ഷകരെയാണ്. കാരണം നിലവില് ഉള്ള ഓസ്ട്രേലിയയിലുള്ള അപേക്ഷകർ ഇത്തരത്തിൽ വിവാഹ ബന്ധത്തിൽ ഏർപ്പെട്ടിട്ട് അപേക്ഷ സമർപ്പിക്കുമ്പോൾ അവരുടെ സ്പോൺസർഷിപ്പ് അപ്രൂവൽ ലഭിക്കാത്ത സാഹചര്യം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഓസ്ട്രേലിയയിൽ നിൽക്കുവാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാവും. ഓൺഷോർ ആപ്ലിക്കേഷൻസിനെ വളരെ പ്രതികൂലമായിട്ട് ബാധിക്കുവാൻ സാധ്യതയുണ്ട്. നിലവിലുള്ള വിസ തീരുന്നതിന് മുമ്പായിട്ട് തന്നെ അവർക്ക് സ്പോൺസർഷിപ്പ് അപ്രൂവൽ ലഭിക്കാതെ വന്നാൽ അവർക്ക് ഓസ്ട്രേലിയയിൽ നിന്നുകൊണ്ട് പാർട്ട്ണർ വിസ അപേക്ഷിക്കുവാൻ സാധിക്കാതെ വരും. അതുകൊണ്ട് ഓൺഷോർ അപേക്ഷകരെയാണ് ഈ നിയമം കൊണ്ട് കൂടുതൽ ബാധിക്കുവാൻ സാധ്യതയുള്ളൂ.
ഇന്നലെ നടപ്പിലാക്കിയ നിലവിൽ വന്ന രണ്ട് മാറ്റങ്ങൾ ഇനി നോക്കാം. അതിൽ പ്രധാനപ്പെട്ട ഒന്ന്, പോയിന്റ് സിസ്റ്റത്തിൽ, ജനറൽ സ്കിൽഡ് മൈഗ്രേഷനിൽ പോയിന്റ് സിസ്റ്റത്തിൽ ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. ഇതൊന്ന് വിശദീകരിക്കാമോ, എങ്ങനെയുള്ള മാറ്റങ്ങളാണ് വന്നിരിക്കുന്നത്?
നിലവിലുള്ള ജനറൽ സ്കിൽഡ് മൈഗ്രേഷനില് ഓസ്ട്രേലിയയിലേക്ക് കുടിയേറുന്നതിന് വേണ്ടത് മിനിമം 60 പോയിന്റ് ആണ്. ആ 60 പോയിന്റ് അദ്ദേഹത്തിന്റെ വിദ്യാഭ്യാസം, വയസ്സ്, ഇംഗ്ലീഷ് ലാംഗ്വേജ് പരിജ്ഞാനം ഇങ്ങനെയുള്ള ഘടകങ്ങൾ ഒക്കെ ആസ്പദമാക്കിയാണ് അത് കണക്ക് കൂട്ടപ്പെടുന്നത്. ഇന്നലെ നിലവിൽ വന്ന പുതിയ നിർദ്ദേശം അനുസരിച്ച്, പുതിയ മാറ്റം അനുസരിച്ച്, വിദേശത്ത് നിന്ന് ഓസ്ട്രേലിയയിൽ പഠിക്കുവാൻ വരുന്ന ആളുകൾ PhDക്കോ മാസ്റ്റർ ബൈ റിസർച്ച് ഈ രണ്ട് വിഭാഗത്തിൽപ്പെട്ട് പഠിക്കുവാൻ വരുന്ന ആളുകൾ 2 വർഷത്തിൽ കൂടുതലുള്ള അത്തരം കോഴ്സുകൾ പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ അവർക്ക് 5 പോയിന്റ് കൂടി അധികം ലഭിക്കും. അങ്ങനെ 5 പോയിന്റ് ലഭിക്കുന്നത് സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്, IT ഈ വിഭാഗങ്ങളിൽ പെട്ട PhD അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് റിസർച്ച് ക്വാളിഫിക്കേഷനോ ആയിരിക്കണം നേടിയിരിക്കേണ്ടത്. നിലവിലെ ഓസ്ട്രേലിയയിലെ 2 വർഷ പഠനം പൂർത്തിയാക്കുന്ന ഒരു ഡിഗ്രി വിദ്യാർത്ഥിക്ക് അത് അതിനുശേഷം പെർമനന്റ് റെസിഡന്റ് വിസയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഗ്രാജുവേഷൻ ആണെങ്കിൽ 15 പോയിന്റ് കിട്ടും. അതിനോടൊപ്പം 5 പോയിന്റ് സ്റ്റഡി ഓസ്ട്രേലിയൻ സ്റ്റഡി റിക്വയർമെന്റിന്റെ ഇപ്പോൾ തന്നെ ലഭിക്കുന്നുണ്ട്. എന്നാൽ ഇനി മുതൽ മാസ്റ്റർ ബൈ റിസർച്ചോ PhDയോ ആയിട്ട് വരുന്ന ഒരാൾ ഇവിടെ വന്ന് 2 വർഷ കോഴ്സ് പൂർത്തീകരിച്ച് തുടർന്ന് PR അപേക്ഷിക്കുമ്പോൾ മാസ്റ്റർ ബൈ റിസർച്ചിന് ലഭിക്കുന്നയാൾക്ക് നിലവിൽ ലഭിക്കുന്ന 15 പോയിന്റിനോടൊപ്പം 5 പോയിന്റ് ഇപ്പോൾ തന്നെ ലഭിക്കുന്ന ഓസ്ട്രേലിയൻ സ്റ്റഡി റിക്വയർമെന്റിന്റെ ഭാഗമായിട്ട് ലഭിക്കുകയും അതിനോടൊപ്പം അധികമായിട്ട് 5 പോയിന്റ്
അപ്പോൾ ആകെ 25 പോയിന്റ് കിട്ടും അല്ലെ?
25 പോയിന്റ് ഇനി മുതൽ ലഭിക്കും. നിലവിൽ അവർക്ക് 20 പോയിന്റ് ലഭിക്കും. അതിനോടൊപ്പം 5 പോയിന്റ് കൂടി അധികമായിട്ട് ഈ 5 വിഷയങ്ങളിൽ അവർ ഇവിടെ വന്ന് മാസ്റ്റർ ബൈ റിസർച്ച് എന്ന് പറയുന്ന ഒരു ക്വാളിഫിക്കേഷൻ നേടി എന്നതുകൊണ്ട് അവർക്ക് 5 പോയിന്റ് കൂടി അധികം ലഭിക്കും. അപ്പൊ ഓസ്ട്രേലിയൻ സ്റ്റഡി റിക്വയർമെന്റിന്റെ 5 പോയിന്റും അത് കൂടാതെ 5 പോയിന്റും കൂടി ലഭിക്കും.
ഇതുകൂടാതെ ഇന്നലെ മറ്റൊരു മാറ്റം കൂടെ ബിസിനസ് വിസയുമായി ബന്ധപ്പെട്ട് തന്നെ വന്നിട്ടുണ്ടല്ലോ, അതൊന്ന് വിശദീകരിക്കാം എങ്ങനെയാണെന്നുള്ളത്.
അത് വന്നത് ശരിക്കും ഞാൻ ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ ഈ ജനറൽ സ്കിൽഡ് വിസയിൽ വന്ന ഈ പോയിന്റ് മാറ്റവും ഇനിയിപ്പോ ഞാൻ വിശദീകരിക്കാൻ പോകുന്ന ബിസിനസ് ഇന്നൊവേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് പ്രൊവിഷണൽ വിസ സബ് ക്ലാസ് 1 8 ഇതിൽ വന്ന മാറ്റവും പരസ്പര പൂരകമായിട്ട് കാണേണ്ടതുണ്ട്. കാരണം 2015 December ഓസ്ട്രേലിയൻ ഫെഡറൽ ഗവൺമെന്റ് പ്രഖ്യാപിച്ച നാഷണൽ ഇന്നൊവേഷൻ ആൻഡ് സയൻസ് അജണ്ട എന്ന പോളിസിയുടെ ഭാഗമായിട്ടുള്ള മാറ്റമാണ് കുടിയേറ്റ നിയമത്തിൽ ഇത്തരത്തിലുള്ള മാറ്റങ്ങൾ വരുത്തുവാൻ ഗവൺമെന്റിനെ പ്രേരിപ്പിച്ചത്. നിലവിലുള്ള ബിസിനസ് ആൻഡ് ഇന്നൊവേഷൻ ബിസിനസ് ഇന്നൊവേഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് വിസ അതിൽ 4 വിഭാഗങ്ങളാണുള്ളത്: ബിസിനസ് ഇന്നൊവേഷൻ സ്ട്രീം, ഇൻവെസ്റ്റർ സ്ട്രീം, സിഗ്നിഫിക്കന്റ് ഇൻവെസ്റ്റർ സ്ട്രീം, പ്രീമിയർ ഇൻവെസ്റ്റർ സ്ട്രീം. ഇത് ഈ 4 വിഭാഗത്തിലും വ്യത്യസ്തമായിട്ടുള്ള വലിയ തുക ഓസ്ട്രേലിയൻ 1.5 മില്യൺ മുതൽ 15 മില്യൺ വരെയുള്ള തുകകൾ ഈ വ്യത്യസ്ത സ്ട്രീമുകളിൽ നമ്മൾ നിക്ഷേപിച്ചാൽ മാത്രമേ ഈ സബ് ക്ലാസ് 1 8 വിസ നിലവിലുള്ള സാഹചര്യത്തിൽ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഈ 4 സ്ട്രീം കൂടാതെ ഇന്നലെ മുതൽ പുതുതായിട്ട് എന്റർപ്രീനർ സ്ട്രീം എന്ന് പറയുന്ന ഒരു പുതിയൊരു വിഭാഗത്തെ കൂടി അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രൈറ്റീരിയ എന്ന് പറയുന്നത് 55 വയസ്സിൽ താഴെ ആയിരിക്കണം, ഇംഗ്ലീഷ് ലാംഗ്വേജ് IELTS 6 അല്ലെങ്കിൽ അതിന് തുല്യമോ ആയിട്ടുള്ളതുണ്ടായിരിക്കണം, അതായത് കോമ്പീറ്റന്റ് ഇംഗ്ലീഷ് ലാംഗ്വേജ് എബിലിറ്റി ഉണ്ടായിരിക്കണം. പിന്നെ ഏറ്റവും മർമ്മപ്രധാനമായിട്ടുള്ള ഒരു ഘടകം, ഓസ്ട്രേലിയയിലുള്ള ഏതെങ്കിലും ഒരു ഫണ്ടിങ് ഏജൻസിയുമായിട്ട് $2,00,000 ലഭിക്കുവാനുള്ള ഒരു എഗ്രിമെന്റ് വിജയകരമായിട്ട് ഉണ്ടാക്കിയിരിക്കണം. അത് കോമൺവെൽത്ത് സംഘടന ഏജൻസികളോ അല്ലെന്നുണ്ടെങ്കിൽ സ്റ്റേറ്റ് ആൻഡ് ടെറിട്ടറി ഗവൺമെന്റിന്റെ സംഘടനകളോ അതല്ലെങ്കിൽ പബ്ലിക് ഫണ്ടഡ് റിസർച്ച് ഓർഗനൈസേഷൻസ് ഏതെങ്കിലും ഗവേഷണ സ്ഥാപനങ്ങളോ അല്ലെങ്കിൽ ഇൻവെസ്റ്റേഴ്സ് രജിസ്റ്റേഡ് വെഞ്ചർ ക്യാപിറ്റൽ ലിമിറ്റഡ് പാർട്ണർഷിപ്പ് അല്ലെങ്കിൽ എയർലി സ്റ്റേജ് വെഞ്ചർ ക്യാപിറ്റൽ ലിമിറ്റഡ് പാർട്ണർഷിപ്പ് ഇങ്ങനെയുള്ള ഈ 4 വിഭാഗത്തിൽ പെടുന്ന ഏതെങ്കിലും സംഘടനകളുമായിട്ട് $2,00,000 ഒരു ഫണ്ടിങ് എഗ്രിമെന്റ് ഏർപ്പെടുന്ന വ്യവസായ സ്ഥാപനങ്ങൾക്കോ വ്യക്തികൾക്കോ എന്റർപ്രീനർ വിസ ഇന്നലെ മുതൽ അപേക്ഷിക്കുവാനുള്ള യോഗ്യതയാണ്.
അപ്പോൾ അത് കൂടുതൽ പേരെ ഇവിടെ ഓസ്ട്രേലിയയിലേക്ക് ആകർഷിക്കാൻ ലക്ഷ്യമിട്ട്, അതുകൊണ്ട് അതും ഓസ്ട്രേലിയയിലത്തെ ഒരു ഉന്നമനവും ലക്ഷ്യമിട്ടാണ് ഇത്.
അതിന്റെ ഒരു ഉദ്ദേശം എന്ന് പറയുന്നത് കൊമേഴ്സ്യലൈസേഷൻ ഓഫ് പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻ ഓസ്ട്രേലിയ, അതായത് ഒരു ഉൽപ്പന്നത്തിന്റെയോ അല്ലെങ്കിൽ സേവനത്തിന്റെയോ വാണിജ്യവൽക്കരണം ഒരു ഓസ്ട്രേലിയൻ സമൂഹത്തിൽ ഓസ്ട്രേലിയൻ ജനതയ്ക്ക് സ്വീകാര്യമായ അവർക്ക് ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ഉൽപ്പന്നമോ അല്ലെങ്കിൽ അവർക്ക് നൽകുവാൻ കഴിയുന്ന സേവനത്തിന്റെയോ കൊമേഴ്സ്യലൈസേഷൻ അഥവാ വാണിജ്യവൽക്കരണം. 2, ഡെവലപ്മെന്റ് ഓഫ് ആൻ എന്റർപ്രൈസ് ഓർ ബിസിനസ് ഇൻ ഓസ്ട്രേലിയ, അതായത് ഓസ്ട്രേലിയയിലുള്ള ഒരു സംരംഭത്തിന്റെയോ വ്യവസായത്തിന്റെയോ വികസനം. ആത്യന്തികമായിട്ട് ഓസ്ട്രേലിയയുടെ സാമ്പത്തിക വികസനത്തെ ഉന്നമനം വെച്ചുകൊണ്ടുള്ള ഒരു വിസയാണ്.
ശ്രീ പ്രതാപ് ലക്ഷ്മണൻ, വിസ നിയമങ്ങളിൽ വന്നിരിക്കുന്ന മാറ്റങ്ങളുമായി ബന്ധപ്പെട്ട് ഇത്രയും വിശദമായി SBS മലയാളത്തോട് ഈ വിവരങ്ങൾ പങ്കുവച്ചതിന് വളരെയധികം നന്ദി.